2022 ഓഗസ്റ്റ് 30 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് അശ്വതി. എന്തേ കോൺഗ്രസേ നന്നാവാത്തെ, സി പി ശ്രീഹർഷൻ എഴുതുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഇലകൾ പൊഴിയുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നിന്നുള്ള കോൺഗ്രസ് മുഖവും കാശ്മീരിലെ ജനകീയ പരിവേഷമുള്ള നേതാവുമായ ഗുലാം നബി ആസാദ് രാജിവെച്ചുപോയി. അദ്ദേഹം വെറും നേതാവല്ല, 70s മുതൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് അടുപ്പം പുലർത്തിപ്പോന്ന പ്രഗത്ഭനാണ്. നിരവധി തവണ MP ആയി, ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി. ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഏറെ അടുപ്പം പുലർത്തിപ്പോന്ന നേതാക്കളിൽ പ്രമുഖൻ. എന്നാൽ കുറച്ചു കാലമായി, കൃത്യമായി പറഞ്ഞാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം, ഗുലാം നബി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുപ്പക്കാരുടെ പട്ടികയിലില്ല. അദ്ദേഹം ഉൾപ്പെട്ട ഒരു പറ്റം മുതിർന്ന നേതാക്കൾ G23 എന്ന ഗ്രൂപ്പുണ്ടാക്കി പാർട്ടിയിൽ വിമതസ്വരം ഉയർത്തിപ്പോന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം, പുതിയ നേതാവ് വരണം, നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നാവട്ടെ പുതിയ നേതൃത്വം എന്നിങ്ങനെയുള്ള നിലപാടുകളിലാണ് G23 ഉയർത്തിപ്പിടിക്കുന്നത്. ഒന്നുകിൽ രാഹുൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് പുതിയ നേതാവ് വരിക എന്നതാണ് ഇവരുടെ ഉറച്ച നിലപാട്. ന്യായമാണ് ഈ നിലപാട്. 2019 തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം അധ്യക്ഷ പദവി ഉപേക്ഷിച്ച രാഹുൽ ഇനി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന നിലപാടിലാണ്. ഒരു നേതാവിന് ചേർന്ന സമീപനമല്ല ഇതെന്ന് സാമാന്യമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രതിസന്ധി ഘട്ടത്തിലെ ഒളിച്ചോട്ടം നല്ല നേതാവിന്റെ ഗുണമല്ല. എന്നാലോ, ഇദ്ദേഹം പദവി ഒഴിഞ്ഞിട്ടും അധികാര കേന്ദ്രമായി നിൽക്കുകയാണെന്ന തോന്നൽ പുറത്ത് ശക്തം. കോൺഗ്രസിലുണ്ടാകുന്ന എല്ലാ തീരുമാനങ്ങളിലും രാഹുലിന്റെ സ്വാധീനമുണ്ടെന്ന് പലരും സംശയിക്കുന്നു. അതിന് കാരണമുണ്ട്. രാഹുലിന്റെ അനഭിമത പട്ടികയിൽപ്പെട്ട ഗുലാം നബി ആസാദും PJ കുര്യനും അടക്കമുള്ള നേതാക്കൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് തഴയപ്പെട്ടിരിക്കുന്നു. അവിടെ മാത്രമല്ല, പാർട്ടിയിലും കാര്യമായ പദവി ഗുലാം നബിയെ പോലെ കാശ്മീരിലെ പ്രബല മുഖത്തിന് കിട്ടുന്നില്ല. രാജിവെച്ചുകൊണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ ഗുലാം നബി നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ അതിനിശ്ചിത വിമർശനമാണ്. രാഹുലിന്റെ PA യും ഗാർഡും ചേർന്നാണ് തീരുമാനമെടുക്കുന്നതെന്നും ഗൌരവമില്ലാത്ത ആളെ പ്രധാന ചുമതലയിൽ നിയോഗിച്ച് പാർട്ടിയെ ഇല്ലാതാക്കിയെന്നും ഒക്കെയാണ് വിമർശനം. രാഹുൽ ഗാന്ധി ഒരു ദൂഷിത വലയത്തിന്റെ കൈകളിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നവർ നിരവധിയാണ്. അങ്ങനെയല്ലെന്ന് തെളിയിക്കാനുള്ള യാതൊരു ഇടപെടലും രാഹുൽ ഗാന്ധിയിൽ നിന്നോ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നോ ഉണ്ടാകുന്നുമില്ല. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലാണ്. അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഉത്തരേന്ത്യൻ ലോബിയിൽ പലർക്കും ദഹിച്ചിട്ടില്ല. കോൺഗ്രസിന് അഖിലേന്ത്യാ തലത്തിൽ വേണ്ടത് നല്ലൊരു ഉത്തരേന്ത്യൻ മുഖമാണെന്ന് കരുതുന്നവരേറെയാണ്. എന്നാലല്ലേ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന്റെ ശേഷി ഉയർത്തപ്പെടുകയെന്ന് പലരും ചിന്തിക്കുന്നു. ഗുലാം നബിയുടേത് ഒറ്റപ്പെട്ട വിമത ശബ്ദമല്ല. പല പ്രമുഖ മുഖങ്ങളും കോൺഗ്രസ് വിട്ടുപോയത് സമീപകാലത്താണ്. കപിൽ സിബിൾ പോയത് സമാജ്വാദി പാർട്ടിയിലേക്കാണ്. ഇനിയും പോകാനിരിക്കുന്നു. മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മ പോകാൻ തക്കം പാർത്തു നിൽക്കുന്നു. എല്ലാം G23 ഭാഗക്കാർ. ഇതിന്റെ മറുവശം കാണാതിരിക്കുന്നില്ല. കോൺഗ്രസിനകത്ത് അധികാരത്തിന്റെ സുഖശീതളിമ ആസ്വദിച്ച് കഴിഞ്ഞിരുന്നവരാണ് ഇവരെല്ലാം, പ്രത്യേകിച്ച് ഗുലാം നബി ആസാദ് മറ്റും. അദ്ദേഹം സമീപകാലത്തായി കോൺഗ്രസിന്റെ തളർച്ച മനസ്സിലാക്കുകയും BJPയുടെ പളപളപ്പിൽ അഭിനമിച്ചു പോവുകയും ചെയ്തതാണോ എന്ന ശങ്ക അസ്ഥാനത്തല്ല. കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം. കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഇനി ഒരിക്കലും നടക്കാത്ത തരത്തിൽ കാര്യങ്ങളെ വരുതിയിലാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട് BJP. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും സ്വന്തം വരുതിയിലാക്കി കഴിഞ്ഞു. മാധ്യമങ്ങളെ പോലും. ഡൽഹിയിൽ ശക്തമായ വിമത ശബ്ദം ഉയർത്തിപ്പോരുന്ന NDTVയെ പല വിധത്തിൽ വരിഞ്ഞുമുറുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഒടുവിലിപ്പോൾ അതിന്റെ ഉടമസ്ഥരുടെ നിവർത്തികേട് മുതലെടുത്ത് വളഞ്ഞ വഴിയിലൂടെ കമ്പനിയുടെ ഓഹരി മുഴുവൻ അദാനിയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന നിലവരെ എത്തി കാര്യങ്ങൾ. അദാനിയിലേക്ക് എത്തുന്നതോടെ NDTVക്കും ഭരണവിലാസം ചണലായി മാറാതിരിക്കാനാവില്ലല്ലോ. കോൺഗ്രസിനകത്ത് സർവത്ര പ്രതിസന്ധി എന്ന് വരുത്തി തീർത്ത അണികളെ ആകെ അതിൽ നിന്ന് അടർത്തി മാറ്റി നിർവീര്യമാക്കാൻ BJP തന്ത്രങ്ങൾ മെനയുന്നത് 2024 തിരഞ്ഞെടുപ്പ് കൂടി കണ്ടുകൊണ്ടാണ്. ആ തിരഞ്ഞെടുപ്പ് കൂടി വിജയിക്കുന്നതോടെ രാജ്യത്ത് ഭരണഘടന പോലും പൊളിച്ചെഴുതപ്പെട്ടുകൂടുന്നില്ല. ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനം അതോടെ സാധ്യമാക്കാനാകും അവരുടെ ശ്രമം. കർണാടകയിലെ പാഠപുസ്തകങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന അപകടകരമായ മാറ്റങ്ങളെപ്പറ്റി നാം ആരും വേവലാതിപ്പെടുന്നില്ല എന്നതാണ് അതിലും വലിയ ദുരന്തം. അതെന്തെങ്കിലും ആവട്ടെ, കോൺഗ്രസിൽ ഗുലാം നബി ആസാദിനെ പോലുള്ള മുസ്ലിം മുഖങ്ങളെ അടർത്തി മാറ്റി വരുതിയിലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ഒന്നും കാണാതെയാവില്ലെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകണ്ട. എന്നാൽ അതിന് വഴിയൊരുക്കി കൊടുക്കുന്ന പരിപാടി എന്തിനാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് ചിന്തിച്ചുകൂടെ? അല്പം കൂടി പക്വതയുള്ള നേതൃഗുണം കാട്ടി വിഘടിത സ്വരങ്ങളെ അടക്കം കൂട്ടിയോജിപ്പിക്കാനുള്ള അയ്യവാർന്ന നയതന്ത്രത്തിന്റെ പ്രകടമാക്കാൻ നേതാവിന് കഴിയുമ്പോഴാണ് കോൺഗ്രസ് അല്ല ഏത് പാർട്ടിയും നന്നാവുക. ഗുലാം നബിയുടെ പോക്കും കോൺഗ്രസിന്റെ വേദനയും. ഗുലാം നബി ആസാദ് പോയപ്പോൾ കോൺഗ്രസ് നല്ലതുപോലെ വേദനിച്ചു. ജയറാം രമേശ് എന്ന പരിസ്ഥിതി സ്നേഹിയും സത്യസന്ധനുമായ രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണം അത് വിളിച്ചു പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ആസാദ് മോഡിഫൈഡ് ആയി എന്നാണ് അദ്ദേഹം പരിഹസത്തോടെയും കാര്യത്തോടെയും പ്രതികരിച്ചത്. ശരിയാണ്, മോദിസത്തിൽ വീണു പോവുക വഴി ആസാദ് പരിഷ്കരിക്കപ്പെട്ടതാണ്. കപിൽ സിബലിന്റെ കാര്യം മറിച്ചാണ്, അദ്ദേഹം സംഘപരിവാർ പ്രീണനത്തിലല്ല വീണു പോയത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോയത് വർഗീയ രാഷ്ട്രീയത്തിന്റെ ചതിക്കുഴികളിലേക്കല്ല, സമാജ്വാദി പാർട്ടിയിലൂടെ രാജ്യസഭാംഗത്വം നേടി. ഒരു പരിധിവരെ സഹിക്കാം, പാർലമെന്ററി വ്യാമോഹം കൈവെടിഞ്ഞില്ല എങ്കിലും അത്രയുമായല്ലോ. നെഹ്റു മുതൽ രാഹുൽ വരെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ആ പാർട്ടിയുടെ പ്രതാപകാലം അസ്തമിച്ചെന്ന് തോന്നിപ്പിക്കുന്ന സംഭവഗതികളാണ് നാടുനീളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തുന്ന ചാണക്യ തന്ത്രങ്ങളിൽ കോൺഗ്രസ് നീലം പരിശായി പോകുന്നു എന്നതാണ് വാസ്തവം. കോൺഗ്രസിന്റേതടക്കം പ്രതിപക്ഷങ്ങളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ആശങ്കാജനകവും ആകുലപ്പെടുത്തുന്നതുമാണെന്ന് ഉത്തരേന്ത്യൻ സംഭവ വികാസങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ബിൽക്കിസ് ബാനു കേസിലെ കൊടും ക്രൂരന്മാരായ പ്രതികളെ ആകെ ഗുജറാത്ത് ഹൈക്കോടതി വിട്ടയച്ചതിന് കാരണമായി നിരത്തപ്പെട്ട ന്യായീകരണം പോലും ഞെട്ടിക്കുന്നതാണ്. പ്രതികൾ ബ്രാഹ്മണരായതിനാൽ അവരാ കുറ്റം ചെയ്യില്ല എന്ന അഭിഭാഷക ന്യായം അംഗീകരിക്കപ്പെട്ടത് എത്ര ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. ഗുജറാത്ത് കലാപക്കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയല്ലേ കലാപക്കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചാർത്തി സാമൂഹ്യ പ്രവർത്തകരായ ടീസ്ത സെതൽവാദിനെയും ആർ ബി ശ്രീകുമാറിനെയും ഇന്നും ജയിൽ മോചിതരാക്കാതെ അടച്ചിട്ടിരിക്കുന്നത്. രാജ്യത്ത് അസാധാരണമെന്ന് കുറച്ചു കാലം മുമ്പ് വരെ തോന്നിപ്പിച്ചിരുന്ന പലതും ഇന്ന് സാധാരണമായിരിക്കുന്നു. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പോന്ന പ്രതിപക്ഷ ശക്തി ദുർബലമാണ്. കോൺഗ്രസിന് തീർത്തും ശേഷിയില്ല. കാഴ്ചപ്പാട് പോലും ശരിയായ രീതിയിലില്ലെന്ന് തോന്നിപ്പിക്കും ചില പ്രവർത്തികൾ കണ്ടാൽ. മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ടൊക്കെ ന്യൂനപക്ഷങ്ങളിലെ അരക്ഷിതാവസ്ഥ മാറ്റിയെടുക്കുന്നത് എങ്ങനെ? സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണവും വിശാലമായ കാഴ്ചപ്പാടും അറിവും പാണ്ഡിത്യവുമെല്ലാം രാജ്യത്തെ അതിവേഗത്തിൽ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാക്കിയെന്നത് വാസ്തവമാണ്. നെഹ്റുവിനെ പോലെ യുഗപ്രഭാവനായ നേതാവിനാൽ നയിക്കപ്പെട്ട കോൺഗ്രസിന് പിൽക്കാലത്ത് പറ്റിയ പാളിച്ച എന്തെന്നാൽ ആ പ്രഭാവം സൃഷ്ടിച്ച വളയത്തിനകത്തു നിന്ന് പിന്നീട് ഒരിക്കലും അതിന് പുറത്ത് കടക്കാനായിട്ടില്ല എന്നതാണ്. കാറ്റും വെളിച്ചവും കടക്കാത്ത തടവറയെപ്പോലെ നെഹ്റു കുടുംബം എന്ന നാലതിരുകൾക്കകത്ത് പ്രസ്ഥാനം തളച്ചിടപ്പെട്ടതാണ് അതിന്റെ ഏറ്റവും വലിയ പരിമിതിയായത്. നെഹ്റുവിന്റെ കാലത്ത് തന്നെ അതിനകത്ത് നിന്ന് പുറത്ത് കടക്കണമായിരുന്നു. പക്ഷേ നെഹ്റു അറിഞ്ഞോ അറിയാതെയോ അത്തരമൊരു ശ്രമത്തിന് കൂട്ടുനിന്നുവോ? സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മകൾ ഇന്ദിര വന്നപ്പോൾ പല നല്ല വശങ്ങൾക്കുമൊപ്പം തീർത്തും ജനാധിപത്യ വിരുദ്ധമായ വശങ്ങളും കോൺഗ്രസിൽ അരങ്ങേറി. അടിയന്തരാവസ്ഥയൊക്കെ രാജ്യത്ത് സംഭവിച്ചു. കോൺഗ്രസിന് പിന്നീട് ഒരിക്കലും നെഹ്റു കുടുംബം എന്ന ആ തടവറയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടില്ല. നോക്കൂ, ഇന്ദിരയ്ക്ക് ശേഷം ആ കുടുംബത്തിന് പുറത്തുനിന്ന് എത്ര അധ്യക്ഷന്മാർ ഇത്രയും നീണ്ട കാലത്തിനിടയിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രധാനമന്ത്രിമാർ, നരസിംഹറാവുമാരും മൻമോഹൻ സിംഗുമാരും സീതാറാം കേസരിമാരുമൊക്കെ വളരെ അപൂർവമായിട്ടല്ലേ സംഭവിച്ചത്? കേരളത്തിലെ സ്വന്തം എ കെ ആന്റണി പോലും ആ തടവറയ്ക്ക് മുന്നിൽ ഓച്ചാണിച്ച് നിൽക്കുകയല്ലാതെ അതിൽ നിന്ന് പുറത്തു കടന്ന് വിശാല ലോകം തുറന്നിടാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും അത് തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും അതേ തടവറയിൽ ശ്വാസം മുട്ടി കഴിയാനാണ് കോൺഗ്രസുകാരുടെ വിധി. G23 വിമത ശബ്ദമുയർത്തി തടവറയ്ക്ക് പുറത്തെ ശുദ്ധവായു ശ്വസിക്കാനുള്ള അവസരത്തിന് പൂർണ്ണാർത്ഥത്തിൽ ശ്രമിച്ചു എന്നൊന്നും പറയാനാവില്ല. അവരിൽ പലരും ഇപ്പോഴും നെഹ്റു കുടുംബത്തിന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. കോൺഗ്രസിന് ഒരു നല്ല അധ്യക്ഷനെ കണ്ടെത്താൻ ഒട്ടും പഞ്ഞമുണ്ടെന്ന് പറയാനാവില്ല. ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രസിദ്ധനായ മനുഷ്യൻ കോൺഗ്രസിന്റെ MP ആയി ഇരിപ്പുണ്ട്. വേറെയും ചലനാത്മകമായ യുവ നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. എന്തുകൊണ്ട് സോണിയയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ തങ്ങളുടെ കുടുംബത്തിന് പുറത്തുനിന്ന് പുതിയൊരു തലയെടുപ്പുള്ള അധ്യക്ഷൻ വരട്ടെയെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്നില്ല? ശശി തരൂർ ഇല്ലെങ്കിൽ ഒരു സച്ചിൻ പൈലറ്റെങ്കിലും ആയിക്കൂടെ? രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ ആക്കാൻ ശ്രമിക്കുന്നില്ലേ എന്ന് തിരിച്ചു ചോദിക്കാം. രാഹുൽ ഒരു കാരണവശാലും അധ്യക്ഷനാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയ്ക്കാവില്ലേ ഗെലോട്ട്? റിമോട്ട് കൺട്രോൾ രാഹുലിന് തന്നെ ആവില്ലേ? കോൺഗ്രസ് നന്നാവേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ദോഷങ്ങൾ പറഞ്ഞാലും ബി ജെ പിക്ക് വൈബ്രന്റായ നേതൃനിരയുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ മാത്രം എത്ര അധ്യക്ഷന്മാർ ആ പാർട്ടിയിൽ മാറി മാറി വന്നിട്ടുണ്ട്. ഇത് മാത്രം ചിന്തിച്ചാൽ മതി, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ ആശങ്കാജനകമായ ഇന്നത്തെ പോക്കിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ആത്മാർത്ഥമായി ശ്രമിക്കണം. ചലനാത്മകമായ നേതൃശേഷി കൈവരിക്കണം. ധീരമായി ചെറുക്കണം. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നത്തെയും പോലെ കുട്ടികളിയായി മാറരുത്. ഗുലാം നബി ആസാദുമാരുടെ കൊഴിഞ്ഞു പോക്കുകളെ തടഞ്ഞു നിർത്താനാവണം. കോൺഗ്രസ് ഇങ്ങനെ പലതും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷിക്ക വകയുണ്ടാവൂ.